മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
ഹലോ കിച്ച.
ഹലോ,
എന്തുണ്ട് വിശേഷം?
നല്ല.
അമേരിക്കയിലൊക്കെ പോയിട്ട് തിരിച്ചെത്തിയോ? ഇന്നലെ 7 o'clock ലാൻഡ് ചെയ്തു. എന്നിട്ട് ഉറങ്ങിയോ നന്നായിട്ട്?
വേറെ ഫ്ലൈറ്റ്, ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഉറങ്ങി, സെക്കൻഡ് ഫ്ലൈറ്റിൽ ഉറങ്ങിയില്ല.
ആണോ? ഓക്കെ. ഫ്ലൈറ്റിലൊക്കെ സൂപ്പർ സ്റ്റാർ ആയിരുന്നോ? അമേരിക്കയിൽ പോയി അവിടുത്തെ വലിയൊരു ടി വി ഷോയിലൊക്കെ പങ്കെടുത്തല്ലേ, ഫ്ലൈറ്റിലൊക്കെ സൂപ്പർ സ്റ്റാർ ആയിരുന്നോ? സെൽഫി എടുത്തോ? ഓക്കെ. എന്നിട്ട് കിച്ച പറ, എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട്, അമേരിക്കയിൽ പോയിട്ട് ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? ഷോയുടെ അനുഭവം പറഞ്ഞേ.
സൂപ്പർ ആയിരുന്നു, എല്ലാം വെരി ഗുഡ് ആണ്. ഓസം, ഗുഡ്, എക്സലന്റ്, എല്ലാം വെരി ഗുഡ്.
ഓക്കെ.
ദേ ഗേവ് എ ബിഗ് കാർ, ദേ ഗേവ് എ ബിഗ് റൂം, ആൻഡ് വിത്ത് ഓൾ ദി ടോയ്സ് ആൻഡ് ചോക്ലേറ്റ്. ദേ ഹാവ് റിട്ടൺ ഔട്ട്സൈഡ് ദി റൂം, ഷെഫ് കിച്ച. ഐ വാസ് ലൈക് എ സെലിബ്രിറ്റി.
Oh, that's so cute. എന്നിട്ട് കിച്ചയാണോ പുട്ട് ഉണ്ടാക്കിയത് അവിടെ വെച്ചിട്ട്, അതോ എലനാണോ ഉണ്ടാക്കിയത്?
എന്നിട്ട്
എലനെ പഠിപ്പിച്ചു കൊടുത്തോ? എന്തൊക്കെ, എങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എലനെ?
ഫസ്റ്റ് പുട്ട് കുല്ലിയിൽ വാട്ടർ വെക്കണം, ആൻഡ് ദെൻ ഹൗ ടു മേക്ക് പുട്ട്. ഇൻഗ്രീഡിയൻസ് ആർ rice, roasted rice flour, water, salt, rye plantain, honey and grated coconut. Mix the rye plantain, honey and coconut, and mix the water, salt and roasted rice flour, and put everything inside the bowl, the putti, and then steam.
Okay.
For 2 minutes.
Mm-hmm.
Then it's done.
It's done. Puttu is ready. Ready to eat?
Yeah.
Appo enda kitchen engane puttu undakkan padichathu?
Mamma parnu.
Appo mix cheyina ellam kitchen enneyano adho puttu undakkunna mathrame ullo adho ellam cheyina kitchen enneyano veettile?
Amma help cheyinu.
Amma help cheyyum, kitchen cheyyum puttu undakkum. Okay, vera endakka undakkan ariyan kitchen ki?
Oreo ice popsicles, Oreo truffles.
Okay.
Mango ice cream.
Mango ice cream. Okay. ഉണ്ടാക്കുന്നോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനിയിപ്പോ എന്താ കിച്ച ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ലോകത്തിലെ ഒരു വലിയ ഷോയിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞു, ലോകത്തുള്ള എല്ലാരും കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോ കിച്ച എന്താ ചെയ്യാൻ പോകുന്നത്?
ന്യൂ വീഡിയോസ് ഉണ്ടാക്കും ഞാൻ നെക്സ്റ്റ് മന്തിൽ. ഏത് സീക്രട്ട് ആണ്?
സീക്രട്ട് ആണോ? അയ്യോ, നെക്സ്റ്റ് മന്തിൽ എന്തോ സീക്രട്ട് ഉണ്ടല്ലോ. എന്നാലും പറ കിച്ച, അങ്കിൾ നിന്ന് പറഞ്ഞാ എന്താ സീക്രട്ട് എന്ന്?
ഞാൻ പറയില്ല, നെക്സ്റ്റ് മന്തിൽ അറിയുള്ളൂ.
നെക്സ്റ്റ് മന്തിൽ അറിയുള്ളൂ. ശോനി,
ബിഗ് സീക്രട്ട് ആണ്.
അയ്യടാ, അപ്പൊ കാത്തിരിക്കണല്ലോ ഇനി അത് കാണാനായിട്ട്.
അതെ, കുറച്ച് ദിവസം, ഇന്ന് ഒക്ടോബർ ആണ്.
അതെ, ഈ മന്തിൽ ഉണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ അങ്കിൾ കാത്തിരിക്കാം. അപ്പൊ ഈ ഒക്ടോബറിലെ സീക്രട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ വലുതാവുമ്പോ കിച്ച എന്താവാനാ പോകുന്നത്?
So I'm going to make a machine they can cook in space with, so they don't need to eat tablets.
അതായത് സ്പേസിൽ കുക്ക് ചെയ്യാവുന്ന ഒരു മെഷീൻ ഉണ്ടാക്കാൻ പോവാണ്, എന്നിട്ട് അവിടെ പോയി ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ?
അതെ അതെ അതെ.
വാവ്, ഗംഭീരം.
അപ്പൊ ഇപ്പൊ ഗ്രാവിറ്റി,
വിത്ത് ഗ്രാവിറ്റി, അത് ശരിയാണല്ലോ. പുട്ടുണ്ടാക്കണമെങ്കിൽ ഗ്രാവിറ്റി ഇല്ലാതെ പുട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ. പുട്ടൂറ്റിയിലേക്ക് മാവിടണമെങ്കിൽ ഗ്രാവിറ്റി വേണമല്ലോ അല്ലേ?
അതെ അതെ, പുട്ട് ഗ്രാവിറ്റി.
അപ്പൊ എന്തായാലും കിച്ചക്ക് എല്ലാ കൺഗ്രാചുലേഷൻസ്, ബെസ്റ്റ് വിഷസ്. അച്ഛന് ഫോൺ കൊടുക്കാമോ? നമസ്കാരം ശ്രീ രാജഗോപാൽ. ഇപ്പോൾ എന്തായാലും കിച്ചയോട് സംസാരിച്ചു. ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു കിച്ചയെ കൊണ്ട് ഇത്രയും വലിയൊരു ഷോയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ. എന്തായാലും ആദ്യം തന്നെ എങ്ങനെയാണ് ഈ ഒരു ഷോയിലേക്ക് എത്തിയത്? എലൻ ഷോ എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഷോയാണ്, ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട ഒരു ടി വി ചാനലിലും വരുന്ന ഒരു ഷോയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷോയാണ്, വലിയൊരു ഷോയാണ്. ഒരുപക്ഷെ മിഷേൽ ഒബാമ ഉൾപ്പെടെയുള്ള ലോക പ്രശസ്തരായ വ്യക്തികൾ പങ്കെടുത്തിട്ടുള്ള ഷോയുമാണ്. അവിടെ കിച്ചയ്ക്ക് എങ്ങനെയാണ് എത്താൻ കഴിഞ്ഞത്?
അതൊരു വലിയൊരു ഞങ്ങൾക്കും അറിയാത്തൊരു ഉത്തരവാണ്. അതായത് കുറച്ച് മാസം മുമ്പ്, അതായത് 4 മാസം മുമ്പ് കിച്ചയുടെ ഒരു വീഡിയോ ഒരു നമ്മുടെ ഫേസ്ബുക്ക് വാങ്ങിച്ചിരുന്നു. അതായത് എനിക്കൊരു മെയിൽ ഒരു 3-4 മാസം മുമ്പ് കിട്ടി ഒരു കാസ്റ്റിംഗ് കമ്പനിയിൽ നിന്ന്. അവർ പറഞ്ഞു കിച്ചൻ ഉണ്ടാക്കിയ മിക്കി മൗസ് ഐസ്ക്രീം എന്നുള്ളൊരു വീഡിയോ അവർക്ക് വാങ്ങിച്ചാൽ കൊള്ളാം, അവരുടെ ഇന്റേർണൽ പർപ്പസിനാണ്, അവരുടെ കമേഴ്ഷ്യൽ പർപ്പസിനാണെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിരുന്നു. അത് മുന്നോട്ട് ഫോർവേഡ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഫോർവേഡ് ഫേസ്ബുക്കിന് വേണ്ടിയിട്ടാണെന്നും അവർ $2,000 കൊടുത്തിട്ടാണ് കിച്ചന്റെ അടുത്ത് നിന്ന് ആ വീഡിയോ വാങ്ങിച്ചത്. $1,000 ഫോർ ഹിസ് വീഡിയോ റൈറ്റ്സ് ആൻഡ് $1,000 ടാലന്റ് ഓഫ് കിച്ച എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തത്. അത് കിട്ടിയോണ്ട് തന്നെ ലോകത്തെ ഏറ്റവും യങ്സ്റ്റ് മെമ്പർ ടു സെൽ സംതിങ് ടു ഫേസ്ബുക്ക് എന്നുള്ളൊരു പേര് അവന് കിട്ടി. അതോടെ ഓവർനൈറ്റ് ഹി ബികെയിം എ സെലിബ്രിറ്റി. എൻറ്റയർ മീഡിയ ടുക്ക് അപ്പ് ആൻഡ് എല്ലാ മീഡിയയിലും ഇങ്ങനെ ഇത് വാങ്ങിച്ചു എന്നും യങ്സ്റ്റ് മെമ്പർ ഫേസ്ബുക്കിന് വിറ്റു എന്നും പറഞ്ഞൊരു വാർത്ത വലുതായിട്ടാണ് വന്നിരുന്നത്. ഇത് വന്ന് ഒരാഴ്ച കഴിയുമ്പോഴാണ് എലന്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു മെയിൽ വരുന്നത്, വിച്ച് സേസ് ലൈക്ക് കിച്ചയ്ക്ക് ഇങ്ങനെ ഈ ഷോന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഞങ്ങൾ കിച്ചയെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ എലൻ ഷോ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ മാസങ്ങളായിട്ട് ഇവിടെ കാണുന്നത്. നമുക്കൊരു 6-8 മാസമായിട്ട് ഇന്ത്യയിൽ കിട്ടുന്നുണ്ട് റോമഡിയിൽ.
അപ്പോ
ഞങ്ങൾ സ്ഥിരമായിട്ട് എലൻ ഷോ കാണുന്ന ആൾക്കാരും കൂടി ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് എലനെ പരിചയം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഞങ്ങൾ മോക്കേന്ന് പറഞ്ഞു. പിന്നെ അവരൊരു 8-10 പ്രാവശ്യമെങ്കിലും ഒരു മറ്റേ സ്കൈപ്പിലൂടെ കിച്ചയായിട്ട് സംസാരിച്ചിരുന്നു, ഫാമിലി മെമ്പേഴ്സായിട്ട് സംസാരിച്ചിരുന്നു.
എലൻ നേരിട്ട് തന്നെ
റെഗുലർ എലൻ അല്ല എലന്റെ പ്രൊഡ്യൂസേഴ്സ്
ഓക്കെ
അവരങ്ങനെ ആൻഡ് ദേ മെയ്ഡ് ഹിം കംഫർട്ടബിൾ വിത്ത് എല്ലാ കാര്യത്തിനും. അതായത് അവിടെ പോയാലും പുതിയൊരു സ്ഥലത്ത് എത്തുന്ന പോലെ ആയിരുന്നില്ല ഞങ്ങൾക്ക്, എല്ലാരും അറിയുന്നവരായിരുന്നു. പിന്നെ ഒരു 3-4 വീഡിയോ ചെയ്ത് അയക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അവര്. നമ്മൾ 3-4 വീഡിയോ ചെയ്ത് അയച്ചിരുന്നു. അപ്പൊ അതിൽ നിന്ന് അവര് 4 എണ്ണത്തിൽ നിന്ന് ഒന്നാണ് സെലക്ട് ചെയ്തത്.
ഓക്കെ,
അതായിരുന്നു പുട്ട്.
ഓ പുട്ട്, അങ്ങനെ 4 വ്യത്യസ്ത ഡിഷുകളായിരുന്നു ചെയ്തയച്ചത്.
അവർ 4 വീഡിയോ ഏതെങ്കിലും 4 വീഡിയോ എടുത്ത് അയക്കാനാ പറഞ്ഞിരുന്നത്. ഇച്ചിരി കുക്കിംഗ് വീഡിയോസ് 4 എണ്ണം, എലൻ വീഗൻ ആയതുകൊണ്ട് വീഗൻ ഡിഷസ് ഒരു 4 എണ്ണം അയക്കാൻ പറഞ്ഞിരുന്നു.
എന്തൊക്കെ ചെയ്തത്?
നമ്മൾ 4 വീഗൻ ഡിഷ് നമ്മൾ അയച്ചത്, 3 എണ്ണമാണ് വീഗൻ അയച്ചത്. ഒന്ന് പുട്ട്, ഒന്ന് വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട് ബഫി, പിന്നെ സാബുദാന വട, പിന്നെ 4th ഒരു കോക്കനട്ട് പുഡിംഗും. അപ്പൊ അതും കൂടി കണ്ടിട്ടാണ് അവര് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയത്.
ഇതില് അവിടെ പോയിട്ട് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അപ്പൊ അത് കിച്ച അവിടെ പോയിട്ട് എങ്ങനെയായിരുന്നു ഈ പരിപാടിയിലേക്ക് എത്തിയത്? അവിടത്തെ ഒരു
ഇറങ്ങിയ മുതൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തുന്നവരെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തു അതേപോലെയാണ് അവർ ട്രീറ്റ് ചെയ്തത്. ഇറങ്ങുമ്പോ തന്നെ ഒരു ലിമോസിനായിരുന്നു കിച്ചയെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ആൻഡ് അവര് നമുക്ക് ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു, എല്ലയില് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലുള്ള ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു റൂം ബുക്ക് ചെയ്തിരുന്നത്. അതിനടുത്ത് തന്നെയായിരുന്നു അവരുടെ സ്റ്റുഡിയോവും. സ്റ്റുഡിയോയിൽ പോയപ്പോ തന്നെ ഒരു റൂം, ഒരു വലിയൊരു റൂം, സെലിബ്രിറ്റി റൂം സെറ്റ് ചെയ്തിരുന്നു അവര്. അതില് പുറത്ത് ഷെഫ് കിച്ച എന്ന്
എഴുതിയിരുന്നു.
ആണല്ലേ, ഓക്കെ. അകത്ത് പോയ സമയത്ത് അകത്ത് കിച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ചോക്ലേറ്റ്സും എല്ലാ ജ്യൂസും DVDs കാണാനുള്ള കിച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട DVDs എല്ലാം വെച്ച ഒരു ഫുൾ സെറ്റപ്പ് ആയിരുന്നു ഒരു റൂമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
ഓക്കെ,
അത് കണ്ടപ്പോ തന്നെ കിച്ച കുറച്ചും കൂടി കംഫർട്ടബിൾ ആയി.
ഓക്കെ, ഒരു കാര്യം കൂടെ ഉള്ളത്, കിച്ച എങ്ങനെയാണ് കുക്കിങ്ങിലേക്ക് എത്തിയത്? എങ്ങനെയാ അതിലൊരു താല്പര്യം ഉണ്ടായത്?
കിച്ചയുടെ അമ്മ വന്നിട്ട് ഒരു ബേക്കറാ, അപ്പൊ വീട്ടിൽ ഡെയിലി കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ അത് കണ്ട് കിച്ച സാധാരണ അമ്മയെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരു ദിവസം കിച്ച ഒരു ചെറിയൊരു ഐസ് പോപ്സിക്കിൾസ് ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അത് ഞാൻ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തപ്പോ എന്റെ കൂട്ടുകാർ പറഞ്ഞു, എന്തുകൊണ്ട് റെഗുലർ ആയിട്ട് ചെയ്തുകൂടാ, അവൻ ഇംഗ്ലീഷും നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, യൂണിവേഴ്സിറ്റി അക്സെപ്റ്റൻസ് കിട്ടുമല്ലോ എന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോ വി സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ. ആ ചാനലിന്റെ പേര് കിച്ച ട്യൂബ് എന്നാണ്. അത് പേരിട്ടതും കിച്ച തന്നെയാ. അപ്പൊ ആ കിച്ച ട്യൂബിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങിയത്.
കിച്ച സ്വന്തമായി തന്നെ ഒരുപാട് കുക്ക് ചെയ്യുന്നുണ്ടോ അതോ അമ്മയുടെ ഹെൽപ്പോട് കൂടിയാണോ ചെയ്യുന്നത്?
അമ്മയുടെ ഹെൽപ്പ്. അങ്ങനെ നമ്മള് കിച്ചണിലേക്ക് വരും, പക്ഷെ തീ ആയിട്ടും കത്തി ആയിട്ടൊന്നും അത്രയ്ക്കൊന്നും റെഗുലറായി ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്യുന്ന കുക്കിംഗ് എല്ലാം തന്നെ ബേക്കിംഗ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഈ പുട്ടൊക്കെയാണ് ആദ്യമായിട്ട് ഒന്ന് അടുപ്പിനടുത്തേക്ക് പോകുന്നത്. ബേക്കിംഗും ഫ്രീസിംഗും റെഫ്രിജറേറ്റിംഗ് ഒക്കെ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ യൂട്യൂബ് കണ്ടാൽ അറിയാം.
സ്വാഭാവികമായിട്ട് ഈ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ടാവും, കിച്ചയെ തിരിച്ചറിയുന്നുണ്ടാവും. അമേരിക്കയിലെ പ്രശസ്തമായ ഒരു ഷോയാണ്. അതിനുശേഷം പിന്നീടുണ്ടായ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തിരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
ഒരുപാട്. റെസ്റ്റോറന്റിൽ പോയപ്പോ ഞങ്ങൾ US അല്ല ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്നു, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. US റെസ്റ്റോറന്റിൽ പോയി ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു മലയാളി റെസ്റ്റോറന്റ് ആയിരുന്നു, ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ വന്നിരുന്ന സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ഇന്ത്യൻസ് ആണ്. അവര് വന്ന് പറയാ, ഇന്ന് രാവിലെ ഒരു വീഡിയോ കിട്ടി, ഒരു ചെറിയ പയ്യൻ പുട്ടുണ്ടാക്കുന്ന, ആ പുട്ടുണ്ടോ എന്ന് കടയിൽ ചോദിക്കുക കടക്കാരനോട്, ആ മറ്റേ ഹോട്ടൽ റെസ്റ്റോറന്റ് ഓണറോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതാ പുട്ടുണ്ടാക്കിയ കുറ്റി ഇത് അവിടെ ആക്കിയിരിക്കുന്നു എന്ന് കിച്ചയെ കാണിച്ചു കൊടുത്തു. അതോടെ അവര് നിന്ന് അവിടെ ഫോട്ടോ എടുക്കലും അവര് ഭയങ്കര, അത് ഞങ്ങൾക്കൊരു വലിയൊരു ത്രില്ലായിരുന്നു അത് കാണാൻ.
ഓക്കേ, കിച്ച നന്നായിട്ട് എൻജോയ് തോന്നുന്നു അല്ലേ? ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ
എൻജോയ്. പിന്നെ ആ ഒരു ഏജില് അത്രയ്ക്ക് അറിയാനായിട്ടില്ല, ഹീസ് എൻജോയിങ് ഈച്ച് ആൻഡ് എവരി ഡേ. ഇപ്പൊ ഒരു പേടി എന്നുള്ള സ്ഥാനത്തേക്ക് എത്താനുള്ള സമയം ആയിട്ടില്ലല്ലോ.
അപ്പൊ എന്തായാലും ഇനിയും കിച്ചയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കിച്ചയും അതുപോലെ തന്നെ ശ്രീ രാജഗോപാലൻ SBS മലയാളവുമായി സംസാരിച്ചതിന്, ഓസ്ട്രേലിയൻ മലയാളികളുമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. കിച്ചയുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, കിച്ച പറയുന്ന പോലെ. അപ്പോ കിച്ചയ്ക്ക് കൂടുതൽ ചെയ്യാനുള്ള ആഗ്രഹവും കൂടിക്കൊണ്ടിരിക്കും. താങ്ക് യു വെരി മച്ച്.